മണ്ണിനോടും കൃഷിയോടുമുള്ള മലയാളിയുടെ പ്രണയം പാടിപ്പതിഞ്ഞ ഒരു കഥയാണ്. നോവലുകളിലും കവിതകളിലും നാടകങ്ങളിലും സിനിമകളിലുമെല്ലാം നിറഞ്ഞു നിന്ന കഥ. പ്രവാസി ജീവിതത്തിലുള്ള മലയാളിക്ക് കൃഷിയുടെയും നാടിന്റെയും ഓർമ്മകളും അങ്ങനെ തന്നെ. പക്ഷേ കേട്ടുപഴകിയ ഗൃഹാതുരതകൾക്കപ്പുറം ഓസ്ട്രേലിയയിൽ ജനിച്ചു വളരുന്ന ഒരു മലയാളി ബാലനും കേരളത്തിലെ കർഷകനായ മുത്തച്ഛനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം ഒരു കൃഷിപ്പാടത്തിന്റെ പുനർജനിയിലൂടെ പറയുന്ന വ്യത്യസ്തമായ ചിത്രമാണ് ജനസിസ്.
ഞാനൊരു പാട്ട് പഠിച്ചിട്ടുണ്ട്, അപ്പം തന്നാൽ ഇപ്പം പാടാം, ചക്കര തന്നാൽ പിന്നെയും പാടാം.
അപ്പൂപ്പ, അപ്പൂപ്പിനിപ്പൊ ഏതൊക്കെ ക്രോപ്സ് ഉണ്ട്?
ഇപ്പൊ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് റബ്ബർ മാത്രമേ ഉള്ളൂ.
പണ്ടൊക്കെ
നെല്ലും പച്ചക്കറിയും എല്ലാം ഉണ്ടായിരുന്നു. ആ നെല്ലെങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് മോൻ അറിയാവോ?
ഇല്ല.
ആദ്യം നിലമൊരുക്കണം, പിന്നെ വിതയ്ക്കണം, വളമിടണം. മോൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇനി നാട്ടി വരുമ്പം അപ്പൂപ്പം പഠിപ്പിച്ചു തരാം. പക്ഷെ മോൻ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്തു വെക്കണം.
എന്താ അപ്പൂപ്പ?
നമ്മൾ കഴിക്കുന്ന ഒരു പിടി ഭക്ഷണം ഒരുപാട് കൃഷിക്കാരുടെ വിയർ.
ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ ഫിലിം ആൻഡ് ടെലിവിഷൻ വിഷയമാക്കി ബാച്ചലർ ഓഫ് കൊമേഴ്സ് ആൻഡ് ആർട്സ് ബിരുദത്തിന് പഠിക്കുന്ന ഡോയ് ജോർജ് ചെറിയാൻ അഥവാ ഡോയ് ടു എന്ന വിദ്യാർത്ഥിയാണ് 23 മിനിറ്റുള്ള ഈ ചിത്രത്തിന്റെ സംവിധായകൻ. പ്രശസ്ത അഭിനേതാവും സംവിധായകനും നാടക കലാകാരനുമായ പി ബാലചന്ദ്രനാണ് ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത്. ബ്രിസ്ബനിൽ ജീവിക്കുന്ന ഒരു ഉപരിവർഗ മലയാളി കുടുംബത്തിന്റെ കഥയാണ് ജനസിസ്. കേരളത്തിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് എന്നാൽ കൃഷിയോടും നാടിനോടുമുള്ള ബന്ധം നഷ്ടമായ റോയ് എന്ന ചെറുപ്പക്കാരന്റെ കഥ. എന്നാൽ സ്വന്തം മകൻ നാട്ടിലെ മുത്തച്ഛനുമായി ഉണ്ടാക്കുന്ന ബന്ധത്തിന്റെ ആഴവും അതിലൂടെ പകർന്നു കിട്ടുന്ന അറിവുകളും തിരിച്ചറിയുമ്പോൾ റോയിയും സ്വന്തം മനസ്സിലെ നഷ്ടബോധങ്ങൾ തിരിച്ചറിയുകയാണ്. നാടിലേക്ക് മടങ്ങാനും ഒരിക്കൽ ഉപേക്ഷിച്ചു പോകുന്ന മണ്ണിനും കൃഷിക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാനും ശ്രമിക്കുന്ന റോയിയിലൂടെയാണ് ജനസിസ് പുരോഗമിക്കുന്നത്.
Hey there, what's your name?
I'm Dea.
Aw, that's a nice name. Is it Indian?
Yes, it means kindness.
Aw, that's sweet. What can we do for you, buddy?
My grandpa is a farmer. He told me you should never waste food because a lot of hard work is put into making it. Like this rice, for instance. Do you know how long it takes to make all these? You should always respect your food.
Dea, what's going on?
I was just telling them not to waste food.
Dea... Hi guys, sorry my son disturbed you. Excuse us. Come on, Dea.
ഇത്തരമൊരു കഥ കേൾക്കുമ്പോൾ ഏറെക്കാലം കേരളത്തിൽ ജീവിച്ച് അതിന്റെ നഷ്ടബോധവുമായി ഓസ്ട്രേലിയയിൽ കഴിയുന്ന ഒരു മധ്യവയസ്കന്റെ മനസ്സിലുദിച്ച സിനിമയാണെന്ന് തോന്നാം. എന്നാൽ ഡോയ് എന്ന 22-കാരനെ കേരളത്തോടും കൃഷിയോടും അത്ര പരിചയമൊന്നുമില്ല. 11 വയസ്സിൽ കേരളം വിട്ടുപോകുന്ന ഡോയ് മാതാപിതാക്കൾ പറഞ്ഞു കേട്ട കഥകളിൽ നിന്നാണ് ഇത്തരമൊരു സിനിമയിലേക്ക് എത്തിയത്.
ഒരു ഫോട്ടോയിൽ നിന്ന് തുടങ്ങിയ ഒരു ത്രെഡായിരുന്നു ഈ കഥ. ഞാനൊരു കൊളാജ് കണ്ടിരുന്നു ഈ കൃഷിയുടെ പല സ്റ്റെപ്സിനെ പറ്റിയുള്ളത്. അപ്പൊ അതിൽ ആ ഫോട്ടോ കണ്ടിട്ട് ഞാൻ എന്റെ ഫാദറിന് അത് അയച്ചു കൊടുത്തു. അപ്പൊ അതിനെപ്പറ്റി സ്റ്റെപ്സ് എനിക്ക് മലയാളത്തിൽ ഒന്ന് വിവരിച്ച് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെ വന്നൊരു വാചകമാണ്, നിലമുരുക്കി വിത്തിട്ട് വളമിട്ട് വെള്ളമൊഴിച്ച് മൂപ്പത്തിയ ശേഷം കൊയ്തു മെതിച്ച് ഉണക്കി കുത്തി അരിയാക്കുന്ന 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഒരു അധ്വാനത്തിന്റെ ഫലമാണ് നമ്മുടെ അന്നം. അപ്പൊ ആ വാചകം ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ മീൻ, നമ്മുടെ കഴിക്കുന്ന ഒരു പിടി അന്നത്തിന്റെ പുറകിലത്തെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നമ്മള് ഓരോ നിമിഷം നിസ്സാരത്തോടുകൂടിയാണ് കുറച്ച് ചോറ് ബിന്നിലേക്ക് കളയുന്നത്. പക്ഷെ അതിന് പുറകിൽ ഒരുപാട് കൃഷിക്കാരുടെ ഒരുപാട് മാസങ്ങളുടെ അധ്വാനം ഉണ്ടെന്ന് ആ ഒരു വാചകം വായിച്ചപ്പോഴത്തേക്കും തന്നെ എന്റെ ഉള്ളിലേക്ക് അതങ്ങ് അലിഞ്ഞു ചേർന്നു. അപ്പൊ അതിൽ നിന്നൊരു കഥ പിന്നീട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. ഇത് മണ്ണിനെ മറക്കുന്ന ഇപ്പോഴത്തെ ജനറേഷനോട് എനിക്ക് പറയാനുള്ള ചെറിയൊരു കഥയായിരുന്നു.
ബ്രിസ്ബനിലും കേരളത്തിലുമായാണ് ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഡോയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെയാണ് മിക്ക വേഷങ്ങളിലും അഭിനയിച്ചത്. ക്യാമറയ്ക്ക് പിന്നിലും പോസ്റ്റ് പ്രൊഡക്ഷനിലുമെല്ലാം യൂണിവേഴ്സിറ്റിയിലെ സഹപാഠികളും. ഒരു ഹ്രസ്വചിത്രം എന്നതിനപ്പുറം 2 വർഷം മുമ്പ് അന്തരിച്ച പ്രശസ്ത സംവിധായകൻ രാജേഷ് പിള്ളയ്ക്ക് ഒരു ആദരം എന്ന രീതിയിലാണ് ഈ ചിത്രത്തെ ഡോയ് അവതരിപ്പിച്ചിരിക്കുന്നത്. രാജേഷ് പിള്ളയുടെ വേട്ട എന്ന ചിത്രത്തിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഡോയ്. അക്കാലത്ത് രാജേഷ് പിള്ളയോട് ഈ കഥ പറയുകയും അന്നു കിട്ടിയ പ്രചോദനം സിനിമയ്ക്ക് കാരണമാവുകയും ചെയ്തുവെന്ന് ഡോയി പറയുന്നു.
ആക്ച്വലി വേട്ടയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു സമയത്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ആ സമയത്ത് രാജേഷ് ചേട്ടൻ ഹോസ്പിറ്റലായിരുന്നു, അപ്പം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞാൻ രാവിലെ അവിടെ പോകും. ഇങ്ങനെ ഞങ്ങൾ രാവിലെ ചെന്നുമ്പോൾ തൊട്ട് സിനിമയുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞു, വൈകുന്നേരം സമയം പോകുന്ന അറിയത്തേ ഇല്ല സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ. അപ്പം അതിന്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ രാജേഷ്ഠനെ പറഞ്ഞു കേൾപ്പിച്ചു, ഇങ്ങനെ ഒരു കഥയുണ്ട് എനിക്ക് ആദ്യമായിട്ട്, എന്റെ ഒരു ഞാനിപ്പോ പഠിച്ചത് വെച്ച് എനിക്ക് എന്ത് കഴിവുണ്ടെന്ന് എനിക്ക് തന്നെ മെഷർ ചെയ്യാൻ വേണ്ടി, എന്നെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പം ഇതാണ് അതിന്റെ കഥ എന്ന് പറഞ്ഞ് ഞാൻ ഈ വാചകം വായിച്ചു കേൾപ്പിക്കുകയും പിന്നെ ആ കഥയുടെ ഇപ്പൊ ഉള്ള ആ ഷോർട്ട് ഫിലിമിന്റെ ഏകദേശം പകുതിയോളം നാട്ടിൽ അവർ വന്ന് മുത്തച്ഛനെ കാണുന്ന അവിടെ വരെ ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നീട് അപ്പൊ അന്നേരം രാജേഷേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് ഒരുപാട് കേട്ടിട്ടുള്ള കഥയാണ്, ഐ മീൻ പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരു നോർമൽ നൊസ്റ്റാൾജി ഉള്ള ഒരു കഥയാണ്. അപ്പൊ നീ ഇത് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മുത്തശ്ശനും കൊച്ചുമോനും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ആണെന്ന്. അപ്പൊ അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചെറിഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു വലിയ വിജയം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സിനിമയിലൂടെ വേറെ എന്തും എനിക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ആ മുത്തശ്ശനും കൊച്ചുമോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എനിക്ക് നല്ലോണം ഫോക്കസ് ചെയ്യാം, അത് ചെറിഷ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പം പക്ഷെ ആ സിനിമ അതിനുശേഷം അതിങ്ങനെ കുറെ ദിവസം മനസ്സിൽ കിടന്നു. നാട്ടില് ഈ വേട്ട റിലീസ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ ഓസ്ട്രേലിയക്ക് തിരിച്ചു പോരുന്നത്. അപ്പൊ തിരിച്ചു പോരുന്ന വഴിക്ക് ഞാൻ മലേഷ്യയിൽ എത്തി വെയിറ്റ് ചെയ്ത് ഫ്ലൈറ്റിന് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രാജേഷ്ട്ടൻ മരിച്ചു എന്നുള്ള ന്യൂസ് അറിയുന്നത്. പിന്നീട് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ആഴ്ചകൾ പോയി. അപ്പം പിന്നെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്യാൻ, ഐ മീൻ കോഴ്സും ജീവിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നത്. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കേൾപ്പിച്ച് ഈ കഥ തന്നെ എനിക്ക് ഷോർട്ട് ഫിലിം ആക്കി എന്റെ ആദ്യത്തെ വർക്ക് എന്നുള്ള രീതിയിൽ ചെയ്യണമെന്ന്.
സിനിമ പഠന വിഷയമാണെങ്കിലും കോഴ്സിന്റെ ഭാഗമായി സിനിമ ചെയ്യേണ്ട ആവശ്യം ഡോയ്ക്കുണ്ടായിരുന്നില്ല. പക്ഷെ മനസ്സിൽ സിനിമയുള്ള കാര്യം പറഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണയാണ് സിനിമയുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചത്.
ഞാൻ ഈ പ്രൊജക്ട് ഒരു സിനിമയാക്കാമെന്ന് ആദ്യമേ തീരുമാനിച്ചപ്പോഴത്തേനും ഇതൊരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാവെന്ന് ഞാൻ ആക്ച്വലി ചിന്തിച്ചേ ഇല്ല. ഞാനിങ്ങനെ എന്റെ പ്രൊഫസറിനോട് സംസാരിച്ചു, ഞാനിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്, അതിങ്ങനെ ഫസ്റ്റ് എന്റെ ഷോർട്ട് ഫിലിം ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിങ്ങനെ എന്റെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജെയിൻ സ്റ്റാഡ്ലർ പുള്ളിക്കാരിയോട് ഞാനിങ്ങനെ പറയാനിടയുണ്ടായി. അപ്പൊ അത് പുള്ളിക്കാരിയാണ് എന്നോട് പറഞ്ഞത്, ഇതൊരു ഇൻഡിപെൻഡന്റ് മീഡിയ റിസർച്ച് എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു സബ്ജക്ട് ഉണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന്. അപ്പൊ അവിടുന്നാണ് ഇതൊരു യൂണിവേഴ്സിറ്റി പ്രൊജക്റ്റൂടെ ആയി മാറുന്നത്. അപ്പൊ ഞാൻ നാട്ടിലൂടെ പോയി ഷൂട്ട് ചെയ്യാൻ അറിഞ്ഞപ്പോഴത്തേനും എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ക്രൂ ആയിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും തന്നെ എന്റെ കൂടെ യൂണി പഠിക്കുന്ന സ്റ്റുഡൻസും പിന്നെ കുറച്ച് ഫ്രണ്ട്സും ആണ്. അപ്പൊ ആദ്യമേ ഞാനിങ്ങനെ എക്സ്റ്റേണൽ സോഴ്സസ് നോക്കിയപ്പോഴത്തേനും ഈ ക്യാമറ ടീം മാത്രം എന്റെ ബഡ്ജറ്റിന് മുകളിലാവും. അപ്പൊ അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ എന്റെ പ്രൊഫസറായിട്ട് സംസാരിക്കുകയും യൂണിയിൽ ഒരു സ്റ്റുഡന്റ് ടീമിനെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ യൂണിയിൽ ആഡ് ഇട്ടു, അപ്പൊ ഒത്തിരി പേര് അതിന് അപ്ലൈ ചെയ്തു. അപ്പം ചെറിയൊരു ടീം ഞാൻ ക്രിയേറ്റ് ചെയ്തു.
പി ബാലചന്ദ്രനെ പോലെ മുതിർന്ന ഒരു കലാകാരൻ ഇതിൽ അഭിനയിക്കാം എന്ന് സമ്മതിച്ചതാണ് ഓസ്ട്രേലിയയിൽ നിന്നുമെത്തി കേരളത്തിൽ സിനിമ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്നും ഡോയി ഓർക്കുന്നു.
നിലമൊരുക്കി വിത്തിട്ട് വളമിട്ട് വെള്ളമൊഴിച്ച് കളപറിച്ച് മൂപ്പത്തിയ ശേഷം കൊയ്തു മെതിച്ച് ഉണക്കി കുത്തി.
ഈ മുത്തശ്ശന്റെ ക്യാരക്ടർ റോൾ ആര് ചെയ്യണമെന്ന് ചിന്തിച്ചോണ്ടിരുന്നപ്പോ എന്റെ അപ്പം പറഞ്ഞൊരു സജഷൻ ആണ് പി ബാലേന്ദ്രൻ സാറ്. അവര് തമ്മിൽ പണ്ട് എം ജി യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പി ബാലേന്ദ്രൻ സാറിനെ ഞാൻ ഇതിനു മുമ്പ് സിനിമയിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചോണ്ടിരുന്ന സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു അപ്പച്ചൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് കാണാൻ ചെന്നത്. ഞാൻ കാണാൻ ചെന്നപ്പോഴത്തേനും അവിടെ എം ജി യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായിട്ട് കാണാൻ ചെല്ലുന്നത്. അപ്പൊ അവിടെ ഒരു ഡ്രാമയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കാണാൻ വേണ്ടി അദ്ദേഹം വന്നതായിരുന്നു. അദ്ദേഹം വെൽക്കം ചെയ്ത് അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ കഥ പറയാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് കാണിച്ചു, കഥ പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്തു. അപ്പം ഞാനിത് എഴുതിയ സ്ക്രിപ്റ്റ് കണ്ടപ്പോഴത്തേനും അദ്ദേഹം ആദ്യമേ പറഞ്ഞത് ഇത് അത്യാവശ്യം നീളമുള്ള ഒരു ഫിലിം പോലെ ഉണ്ടല്ലോ, ഒരു ഷോർട്ട് ഫിലിമായിട്ട് തോന്നുന്നില്ലല്ലോ എന്നാണ് എന്നോട് ആദ്യമേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് തന്നെ എനിക്ക് കുറച്ച് വറീഡായി. ഞങ്ങൾ ഇത്രയും ഓസ്ട്രേലിയയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, അപ്പം നാട്ടിൽ ഇനി കുറച്ച് ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. അപ്പൊ അതിനിപ്പം ഇത്രയും വലിയ ലെങ്ത് വരുമോ, ഞാൻ ഇമാജിൻ ചെയ്ത പോലെ ആയിരിക്കത്തില്ലേ. അപ്പം എന്നാലും സാരമില്ല, ഞാൻ വരാവുന്ന ബാലേന്ദ്രൻ സാർ അന്ന് പറഞ്ഞു എന്നോട്.
ഒരു കുടുംബത്തിന്റെ കഥ എന്നതിനപ്പുറം നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളും യാഥാർത്ഥ്യങ്ങളുമെല്ലാം ഈ ചെറുചിത്രത്തിലൂടെ സംവിധായകൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉന്നത പഠനത്തിന് ശേഷവും തൊഴിലില്ലായ്മ നേരിടുന്ന കേരളത്തിലെ ചെറുപ്പക്കാർ, മയക്കുമരുന്നിന്റെ വിപത്ത്, കൃഷിഭൂമികളുടെ ശോചനീയാവസ്ഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ.
സാറിനിപ്പോ എന്നാ വേണ്ടേ?
ടോണിയേ, എന്നാണ്ട് വിശേഷം?
സാറ് വിശേഷം അറിയാൻ വന്നാണോ? എന്നാ കേട്ടോ, ഈ നിക്കുന്ന ശങ്കരന്റെ അമ്മയ്ക്ക് ക്യാൻസർ സ്റ്റേജ് 2 ഇന്ന് രാവിലെ അറിഞ്ഞേ. കരണ്ട ചേച്ചിയുടെ കല്യാണം മുടങ്ങി. എല്ലാത്തിനും പണം, ഇവിടെ നിൽക്കുന്ന ഒറ്റൊരുത്തന് പോലും ജോലിയില്ല. ഏത് ഇന്റർവ്യൂവിന് ചെന്നാലും 100 കണക്കിന് ഗ്രാജുവേറ്റ്സാ ജോലി തന്നെ. ഇനി സാറിന് എന്തൊക്കെയാ അറിയണ്ടേ? പറ.
മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും മണ്ണും തമ്മിലുമുള്ള ബന്ധത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം ഇപ്പോൾ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ സിനിമാ ക്ലാസ്സുകളിൽ പഠനത്തിന്റെ ഭാഗമായും പ്രദർശിപ്പിക്കുകയാണ്. ഗൃഹാതുരത്വം മനസ്സിൽ നിറയുന്ന നിരവധി ചിത്രങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് വരാറുണ്ട്. എന്നാൽ ഒരു ഓസ്ട്രേലിയൻ സർവകലാശാലയിൽ മലയാളിയുടെ ഗൃഹാതുരത്വം സിനിമാ ക്ലാസ്സുകളിൽ പ്രദർശിപ്പിക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ് ജനസിസ് കൂടുതൽ ശ്രദ്ധേയമാകുന്നത്.
മണ്ണിനെ മറക്കുന്നവൻ മനുഷ്യനല്ല. വേദവാക്യം എന്താണെന്നറിയാവോ? മനുഷ്യ, നീ മണ്ണാകുന്നു.